ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ததேவ சுக்ரம் தத் பிரம்மா ததேவ அமிர்தமுச்யதே தஸ்மின் லோகாஸ்ருதா சர்வே ததோ நாத்யேதி கஷ்சன ஏதத்வை தத் யதிதம் கிஞ்ச ஜகத் சர்வம் பிராண ஏஜதி நிஸ்ருதம் மஹத் பயம் வஜ்ரமுக்யதம் ய ஏதத் விதுர் அமிர்தாஸ்தி புவந்தி பயாதஸ்யாக்னிஸ்தபதி பயாத் தபதி சூரியஹ பயாதிந்திரஸ்ச வாயுஸ்ச மிருத்யுர்தாவதி பஞ்சமஹ இஹ சேத் அசகத் போத்தம் பிராக் சரீரஸ்ய விஸ்ரஸஹ தத சர்வேஷு லோகேஷு ஷரீரத்வாய கல்பதே யதா தர்ஷே ததாத்மனி யதா ஸ்வப்னே ததா பிதர்லோகே யதா ப்சு பரிவததர்ஷே ததா கந்தர்வலோகே காயா தபயோரிவ ப்ரஹ்மலோகே இந்திரியாணாம் ப்ருதக்பாவம் உதயாஸ்தமயோச யத் ப்ருதக் உற்பத்தியமானானாம் மத்வா தீரோ நசோஜதி இந்திரியேப்யப் பரம் மனோ மனச சத்துவமுக்தமம் சத்வாத் அதிமகானாத்மா மகதோ வியக்த முக்தமம் அவ்யக்தாத்து பரப்புருஷோ வியாபகோ லிங்க ஏவச யம் ஞாத்வா முச்சதே ஜந்துர் அமிர்தத்வம் ச கச்சதி ந சந்திருஷே திஷ்டதி ரூபமஸ்ய ந சக்ஷுஷா பஸ்யதி கச்சனேனம் ஹ்ருதா மனிஷா மனசாதிக்ளுப்தோ ஏதத் விதுர் அமிர்தாஸ்தே பவந்தி யதா பஞ்சாவதிஷ்டந்தே ஞானானி மனசா சஹ புத்திஷ்ச ந விசேஷ்டதி தமாஹு பரமாம் கதிம் தாம் யோகமிதி மன்யந்தே ஸ்திராம் இந்திரிய தாரணாம் அப்ரமத்தஸ்ததா பவதி யோகோ ஹி பிரபவாப்யயோ நைவ வாசா ந மனசா ப்ராப்தும் சக்யோ ந சக்ஷுஷா அஸ்தீதி ப்ருவதோன்யத்ர கதம் ததுபலப்யதே அஸ்தீத்யேவோபலப்தவ்ய தத்து பாவேன சோபயோஹ அஸ்தீத்யேவோபலப்தஸ்ய தத்து பாவ ப்ரசீததி யதா ஸர்வே ப்ரமுச்யந்தே காமா ஏஷ்ய ஹ்ருதி ஸ்ருதாஹ அத மர்த்யோ மிருதோ பவதி அத்ர ப்ரஹ்ம சமஸ்னுதே யதா ஸர்வே பிரபித்யந்தே ஹ்ருதயஸ்யேஹ க்ரந்தயஹ அத மர்த்யோ அமிர்தோ பவதி ஏதாவத்ய நிசாசனம் சதம் ச ஏகாஜ ஹ்ருதயஸ்ய நாட்யஹ தாசாம் மூர்தானம் அபிநிஸ்ருதைக தயோர்த்வமாயன் அமிர்தத்வமேதி விஷ்வம் அன்யா உத்க்ரமணே பவந்தி அங்குஷ்ட மாத்ர புருஷோந்தராத்மா தா ஜனானாம் ஹ்ருதயே சந்நிவிஷ்டஹ தாம் ஸ்வத் சரீராத் ப்ரஹ்ருதே முஞ்சாதிவேஷீகாம் தைரியேணா தம் வித்யாத் சுக்ரம் அமிர்தம் தம் வித்யாத் சுக்ரம் அமிர்தமிதி மிருத்யு ப்ரோக்தாம் நசிகேதோ தலத்வா வித்யாம் ஏதாம் யோக விதிம் ஜக்ரஸ்னம் பிரம்ம ப்ராப்தோ விரஜோபூத் விமிருத்யு அன்யோப்யேவம் யோ விதத்யாத்மமேவ. 11வது மந்திரம். கழிஞ்ச மந்திரத்தை சர்ச்ச செய்து பரமகதி மோட்சத்தை குறிச்சாணு. பிரதானமாய் வேண்டது இந்திரியங்களுடைய மனசின் பூர்ணமாய நிவர்த்தியான. ஆ நிவர்த்தியுடைய பூர்ணதையில் எல்லா வியாபாரங்களும் அவசானிக்குமோ ஆ ஜீவன் பரமகதியை பிராபிக்கும் என்னு பண்ணது. அதுள்ள உபாயமாயிட்டான யோகத்தை நிர்தேசிச்சது. ஆ யோகம் எந்தாங்க அடுத்த மந்திரத்தில் பயணம். தாம் யோகமிதி மன்யந்தே தாம் ஈதிருஷியும் ததவஸ்தாம் முன்பு பண்ணதாய அவஸ்தே கழிஞ்ச மந்திரத்தில் விசதீகரிச்சதாய அவஸ்தே ஆன யோகம் என்பது. இது மன்யந்தே வியோகமேவ சொந்தம். யோகம் என்று பண்ணால் கூடிச்சேருக அல்ல கூட்டிச்சேர்க்க என்ன அர்த்தத்திலான. இது யோகி என்ன தாது யோகசப்தம் உண்டாகும். அது விபரீதமாக ஒரு அர்த்தம் உண்டு வியோகம் என்ன அர்த்தம் உண்டு. யோகம் உள்ளிடத்து வியோகம் உண்டாகும். കൂടിച്ചേരുന്നിടത്ത് വേർപെടലുണ്ടാകും. അപ്പൊ യോഗത്തിൽ വരുന്ന വിപരീതാർത്ഥം വിയോഗം അതെന്താണ്? അതാണ് ഭാഷകാരൻ അടുത്തു പറയുന്നത്, സർവ അനർത്ഥ സംയോഗ വിയോഗ ലക്ഷണയോഗിന. യോഗം എന്ന് പറയുമ്പോൾ സർവ അനർത്ഥ സംയോഗങ്ങളിൽ നിന്നുള്ള വിയോഗവുമാണ്. സർവ അനർത്ഥ സംയോഗം, സർവാനർത്ഥ സംബന്ധങ്ങൾ, അവിദ്യ അസ്മിത രാഗ ക്ലേശാദികളിൽ നിന്നുള്ള വിയോഗവുമാണ് യോഗിന ഇയം അവസ്ഥ. യോഗിയുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിയോഗവുമാണ്. ഒന്നിനോട് ചേരുമ്പോൾ മറ്റുള്ളതിൽ നിന്ന് വേർപെടുന്നു. ആ ജീവന് പരമാത്മപ്രതിഷ്ഠ ഉണ്ടാകും, അതിനെ യോഗം എന്ന് പറയുന്നു. അതേസമയം വിയോഗം സംഭവിക്കുന്നു സർവാനർത്ഥങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് ആണ് ഇവിടെ പറഞ്ഞത് ഈ യോഗം വിയോഗമാണ്. താം യോഗവിധി മഞ്ഞിന്റെ സ്ഥിരാം ഇന്ദ്രിയധാരണ. അതിനെ നടത്ത് വ്യാഖ്യാനിക്കുന്ന ഏതസ്യാം ഹി അവസ്ഥായാം അവിദ്യ അധ്യാരോപണവർജിത സ്വരൂപപ്രതിഷ്ഠ ആത്മ. ഈ യോഗത്തിന്റെ സവിശേഷത എന്താണ്? അവിടെ ആത്മാവ് സ്വരൂപപ്രതിഷ്ഠിതനായിരിക്കുന്നു. ആത്മാവ് സദാ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിനൊരിക്കലും സ്വരൂപത്തിൽ നിന്നുള്ള ച്യുതി സംഭവിക്കുന്നില്ല. ച്യുതി സംഭവിക്കാതെ വീണ്ടും ഒരു പ്രതിഷ്ഠ, ഉറച്ച സ്ഥിതി, അതാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. പ്രരൂഢമായ സ്ഥിതി, അതാണ് പ്രതിഷ്ഠ, ഉറച്ച സ്ഥിതി. അപ്പോൾ ആത്മാവ് സദാ ഉറച്ച സ്ഥിതിയിലാണ്. ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് എന്താണ് അതിന്റെ ഒരു സ്വരൂപ പ്രതിഷ്ഠ? അതിന് സമാനമാണ് പറയുന്നത് അവിദ്യ അധ്യാരോപണ വർജിതം. ആത്മാവിന്റെ ച്യുതി, സ്വരൂപത്തിൽ നിന്നുള്ള ച്യുതി എന്ന് പറയുന്നത് അതാണ് ബന്ധനം. അതെന്താണ്? അവിദ്യ അധ്യാരോപണം, അവിദ്യയാൽ കൽപ്പിക്കപ്പെടുന്നതാണ്. തദ്വർജിതമായി, അതില്ലാതായി, അതാണ് അവിദ്യ അധ്യാരോപണ വർജിതമായി. അപ്പോൾ ആത്മാവിന്റെ ബന്ധം കൽപ്പിതമാണ്, അതിന്റെ ജീവഭാവം കൽപ്പിതമാണ്. അത് ഇല്ലാതായി ഇരിക്കുന്നതാണ് സ്വരൂപ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവ് മുമ്പ് സ്വരൂപത്തിൽ നിന്ന് മാറുകയും വീണ്ടും ആ സ്വരൂപത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നില്ല. ആത്മാവ് ഒരിക്കലും വാസ്തവത്തിൽ ബന്ധനത്തിൽ പെടുകയും പിന്നീട് അതിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നില്ല. വെറും കൽപ്പന മാത്രമായ ആ സ്വരൂപച്യുതി, അതിൽ നിന്നും വിട്ട് സ്വസ്ഥിതനായിരിക്കുന്നു, സ്വനിഷ്ഠനായിരിക്കുന്നു. എപ്പോ ഏതസ്യാം അവസ്ഥായം, ഈ കഴിഞ്ഞ മന്ത്രത്തിൽ വിശദീകരിച്ച ആ അവസ്ഥയിൽ എന്താണ് അവസ്ഥ? സ്ഥിരാം ഇന്ദ്രിയധാരണ. സ്ഥിരാം അചലാം ഇന്ദ്രിയധാരണ ബാഹ്യ അന്ധകരണാനാം ധാരണം. കരണങ്ങൾ രണ്ട് വിധമാണ്, ബാഹ്യം അന്ധ, പുറമേയുള്ളത് ഉള്ളിലുള്ളതാണ് ബാഹ്യ അന്ധകരണം. അതിന്റെ ധാരണം അതാണ് ഇന്ദ്രിയധാരണ എന്ന് പറഞ്ഞത്. അതാണ് ഇന്ദ്രിയധാരണ ബാഹ്യ അന്ധകരണാനാം ധാരണം. ഈ ഇന്ദ്രിയധാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനാണ് സാധന എന്ന് പറയുന്നത്. ഇന്ദ്രിയധാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിൽ അത് സ്ഥിരമാകുന്നില്ല. സാധകാവസ്ഥയിൽ അത് സ്ഥിരമാകുന്നില്ല. ഇന്ദ്രിയധാരണ ഉണ്ടാകുന്നു, വീണ്ടും അതെന്ന് വ്യതിചലിച്ചു പോകുന്നു. അതിനാണ് ആത്മാവിന്റെ സ്വരൂപച്യുതി എന്ന് പറയുന്നത്. ഇപ്പൊ അവിദ്യ കൊണ്ട് കൽപ്പിതമാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി ആത്മാവിനെ ബന്ധനത്തിൽ പെടുത്തുന്നു. ജീവൻ അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ അതിന് സ്ഥിരത വരുന്നില്ല. ദീർഘകാലത്തെ പരിശ്രമം കൊണ്ടും അതിന് സ്ഥിരത വരുന്നു. സതു ദീർഘകാല നൈരന്തര്യ ദീർഘകാലമായി നിരന്തരമായി സത്കാര ആശ്രയവിധോ ദൃഢഭൂമി എന്ന് യോഗശാസ്ത്രത്തിൽ പറയും. അങ്ങനെ ആ ദൃഢഭൂമിയിലെത്തുന്നതിനാണ് ഇവിടെ പറയുന്നത് സ്ഥിരാം ഇന്ദ്രിയധാരണ. ദൃഢഭൂമിയിലെത്തിച്ചേരുന്നു. ദൃഢഭൂമിയിലെത്തിച്ചേരുന്ന യോഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വേച്ഛാധീനമായിത്തീരുന്നു ഇന്ദ്രിയങ്ങളെല്ലാം. അങ്ങനെ ഇന്ദ്രിയധാരണം സംഭവിക്കുന്നുള്ളൂ. അത് യോഗശാസ്ത്രത്തിൽ പറയും അപ്രതിസംക്രമ ബുദ്ധിക്ക് പ്രതിസംക്രമം സംഭവിക്കാതിരിക്കും. ഇന്ദ്രിയങ്ങളോട് ബുദ്ധി താതാത്മ്യപ്പെട്ട് വിഷയങ്ങളിലേക്ക് പോകുന്ന ആ സ്വഭാവം ബുദ്ധിയിൽ നിന്നില്ലാതാകുന്നു. അങ്ങനെ എത്തിച്ചേരുന്ന ഒരവസ്ഥ അന്ധകരണത്തിനുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായ ആ പ്രവർത്തനങ്ങളെ നിരോധിക്കുക അല്ലെങ്കിൽ അതിനെ നിശേഷമില്ലാതാക്കുക എന്ന് പറയുന്ന ഒരു യോഗിക്ക് മാത്രമേ സാധിക്കൂ, അല്ലാതെ ഒരുവിനെ സാധിക്കത്തില്ല. അതിനുള്ള വഴി യോഗത്തിന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് സ്ഥിരമായ നിശ്ചലമായ അചലം പറയുന്നത്. ഒരിക്കലും വ്യതിചലിക്കാതെ സാധാരണ വിവേകം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് ആ വിവേകത്തിന്റെ ബലത്തെ ആശ്രയിച്ചിരിക്കും. വിവേകം ഏത് സമയം ദുർബലമാകാം, ക്ഷയിക്കാം, ഇന്ദ്രിയങ്ങളും പൂർവ്വസ്ഥിതിയിലാവും. അതതിൻ്റെതായ പ്രവൃത്തിയിൽ പോകും. യോഗത്തിലങ്ങനെയല്ല, സമാധി പരിശീലനത്തിലൂടെ അതിനെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. ക്ലേശങ്ങളെ നശിപ്പിക്കുന്നു. നശിപ്പിക്കുമ്പോൾ യോഗിക്ക് പൂർണ്ണമായും അധീനമായി തീരുന്നു ഇന്ദ്രിയങ്ങൾ. അവിടെ മാത്രമേ ഈ അചലമായ ഇന്ദ്രിയ ധാരണ സംഭവിക്കത്തുള്ളൂ. മറ്റത് അചലമായിരിക്കത്തില്ല, വിവേകത്തെ ആശ്രയിച്ച് നിൽക്കും. ഇവിടെ അഭ്യാസത്തിനനുസരിച്ചിരിക്കുന്നു. അഭ്യാസം കൊണ്ട് അതിന് ഇല്ലാതായി കളയുന്നു. വൃത്തി നിരോധം പരിശീലിച്ച് അതിനെ നിയന്ത്രിക്കുന്നു. ആ രണ്ട് മാർഗങ്ങളിലും ഉള്ള സവിശേഷത ഇതാണ്. ഈ സ്ഥിരമായ അചലമായ ഇന്ദ്രിയ ധാരണ എന്ന് പറയുന്നത് യോഗിക്ക് മാത്രമേ, യോഗ മാർഗത്തിലൂടെ പോകുന്നവന് മാത്രമേ കൈവരത്തും പൂർണ്ണമായും. അങ്ങനെ വരുമ്പോ അപ്രമത്ത അടുത്ത് പറയുന്നു, പ്രമാദവർജിത, പ്രമാദങ്ങളില്ലാത്തവനായിത്തീരുന്നു. പ്രമാദങ്ങളെ ഒഴിവാക്കാനേ യോഗിക്കേ കഴിയും. കാരണം യോഗിക്ക് മനസ്സില്ല. അയാൾ ചിത്തത്തെ നിരോധിച്ച് മനസ്സെന്ന് പറയുന്ന വസ്തുവിനെ തന്നെ ഇല്ലാതാക്കി കാണുന്നു. മനസ്സുള്ളിടത്തെ പ്രമാദമുള്ളൂ, അന്ധകരണമുള്ളിടത്തെ പ്രമാദമുള്ളൂ. അന്ധകരണമുണ്ടോ അവിടെ പ്രമാദം ഉണ്ടായിരുന്നു. അന്ധകരണം ഇല്ലെങ്കിൽ പിന്നെ പ്രമാദം ഇവിടെ സംഭവിക്കും. പ്രമാദം എന്ന് പറഞ്ഞാൽ വീഴ്ച. വീഴ്ച എന്ന് പറഞ്ഞാൽ ധർമ്മം, നീതി, സദാചാരം ഇവയെക്കുറിച്ചൊക്കെ അറിയാം, വിവേകമുണ്ട്, പക്ഷെ വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു. അതാണ് പ്രമാദം എന്ന് പറയുന്നത്. നമ്മളെന്താണോ അറിയുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, വിവശനായി പ്രവർത്തിച്ചു പോവുക, അതിനാണ് പ്രമാദം എന്ന് പറയുന്നത്. ഈ പ്രമാദം അന്ധകരണം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. എത്ര വലിയ ആളായാലും ശരി, വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, സീനിയർ ജൂനിയർ ഭേദമൊന്നും അവിടെയില്ല. അന്ധകരണമുണ്ടോ അവിടെ പ്രമാദം സംഭവിക്കും. അതിന് ഏറ്റക്കുറച്ചിലുമാണ്, പക്ഷെ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും? ആരാണോ ഈ അന്ധകരണത്തെ തന്നെ നശിപ്പിക്കുന്നത് അവന്, അന്ധകരണത്തെ നശിപ്പിക്കുന്നവനെയാണ് യോഗി എന്ന് പറയുന്നത്. ആ യോഗിക്കേ പറ്റും. അണപ്രമത്തനായി, പ്രമാദവർജിതനായി, സമാധാനം പ്രതി നിത്യം യത്നവാൻ, സമാധിക്ക് വേണ്ടി, സമാധി തന്നെ സമാധി, അതിന് വേണ്ടിയിട്ട് സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നവൻ. തഥാ തസ്മിൻ കാലേ, അപ്പോൾ എപ്പോൾ, യഥാവ പ്രവൃത്ത യോഗോ ഭവതി, അവൻ യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഇന്ദ്രിയ നിഗ്രഹ രൂപത്തിലുള്ള ആ യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഇതി സാമർഥ്യാദവം, ഇത് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പറയുന്നത് യോഗത്തെക്കുറിച്ചാണ്. ആരാണോ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞ് യോഗം ആവത്തില്ല. പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് യോഗം. യോഗം പരിശീലിക്കുന്നവൻ, വൃത്തിനിരോധത്തെ ശീലിക്കുന്നവൻ, അവൻ പ്രമാദവർജിതനായിരിക്കും. അവന് പ്രമാദം സംഭവിക്കുന്നില്ല. പ്രമാദം സംഭവിക്കാൻ, പ്രമാദം സംഭവിക്കേണ്ട കാരണങ്ങൾ നേരത്തെ പറഞ്ഞു, ബാഹ്യ അന്ധകരണമാണ്. ബാഹ്യ അന്ധകരണങ്ങളെല്ലാം അവൻ നിരോധിച്ചു കഴിഞ്ഞു. പിന്നെ പ്രമാദം സംഭവിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് പ്രമാദം സംഭവിക്കുന്നില്ല എന്നാണ്. അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നഹി ബുദ്ധ്യാദി ചേഷ്ടാഭാവേ പ്രമാദ സംഭവ. ബുദ്ധ്യാദി ചേഷ്ടാഭാവേ, ബുദ്ധ്യാദികളുടെ ചേഷ്ട പ്രവർത്തനം അഭാവേ, അതില്ലാതിരിക്കേ പ്രമാദ സംഭവോ നാസ്തി, പ്രമാദം സംഭവിക്കത്തില്ല. ബുദ്ധ്യാദികൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം, ബുദ്ധ്യാദികൾ ചേഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രമാദം സംഭവിക്കാം, അതിനുള്ളൊരു സാധ്യതയുണ്ട്. വിവേകം കൊണ്ട് എത്രമാത്രം നിയന്ത്രിച്ചാലും അപ്പോഴെല്ലാം അവിടെ ഒരു സാധ്യത കടക്കും. ആ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചു പോകുന്ന ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ അപ്രമാദത്വം ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റും. എന്നുവെച്ചാൽ ഞാൻ പരിശുദ്ധനാണെന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റുന്നില്ല. അവകാശപ്പെടുന്ന ബുദ്ധി ഉള്ളിടത്തോളം കാലം ആ പരിശുദ്ധി ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. നിർവ്യാജമായി അവകാശപ്പെടാൻ പറ്റില്ല. വ്യാജമായി പറയാം. അത് വളരെ സാമാന്യയുക്തി കൊണ്ടാണ് മനസ്സിലാക്കാം. ബുദ്ധി എന്ന് പറയുന്നത് രാജസ താമസ സാത്വിക സ്വഭാവത്തോടുകൂടിയതാണ്. എത്ര പരമമായ സാത്വികാവസ്ഥയിലെത്തിയാലും അവിടെ രാജസ താമസ ദേശം അവിടെ ഉണ്ടായിരിക്കും. അത് പ്രമാദത്തെ ഉണ്ടാക്കും. അതുള്ളിടത്തോളം കാലം ആ താമസ രാജസ്വഭാവം കൊണ്ട് ആധിക്യമനുസരിച്ച് പ്രമാദം കൂടിയിരിക്കും. അത് കുറഞ്ഞിരുന്നാൽ പ്രമാദം കുറഞ്ഞിരിക്കും. അതുകൊണ്ട് അത് പ്രമാദം സംഭവിക്കാതിരിക്കണം. വീഴ്ചകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ബുദ്ധ്യാദി ചേഷ്ടാഭാവി ഭാഷകാരം പറയുകയാണ്. ബുദ്ധ്യാദികളുടെ ചേഷ്ട പ്രവൃത്തി ഇല്ലാതിരിക്കണം. എന്നാൽ പിന്നെ അവിടെ പ്രമാദം സംഭവിക്കാതിരിക്കും. അതായത് ഞാൻ സ്വയം പറയുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അപ്രമാദത്തെ വിധിക്കുകയാണ്. പ്രമാദങ്ങൾ ഇല്ലാത്തവനായി തീരണമെന്ന്. എപ്പോഴാണ് അത് വിധിക്കുന്നത്? എപ്പോഴാണോ പ്രമാദങ്ങൾ ഉള്ളപ്പോ, പ്രമാദങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ് പറയുന്നത് പ്രമാദം ഇല്ലാത്തവനായിരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയും കർണങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. മുക്തനോടല്ല ഇത് പറയുന്നത്. മുക്തന്റെ കാര്യം ഇവിടെ വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിൽ മുക്തന്മാരെ കൊണ്ടുവരരുത്, അവരെ വിട്ടയ്ക്കുക. ചർച്ച എന്ന സാധകന്മാരെ സംബന്ധിച്ചാണ്. അതാണ് തസ്മാത്. അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. പ്രാഗേവ ബുദ്ധ്യാദി ചേഷ്ട ഉപരമാ, ബുദ്ധ്യാദികളുടെ ചേഷ്ടകളെല്ലാം ഉപരമിച്ച ഒരവസ്ഥയാണല്ലോ. അതിനു മുമ്പ് സാധകാവസ്ഥയിൽ, സാധകൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്രമാദോ വിധീയതേ, അപ്രമാദത്തെ വിധിക്കുകയാണ് ശ്രുതി. അപ്രമാദനായിരിക്കുക, പ്രമാദവർജിതനായിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക എന്നാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. പ്രമാദം ഉള്ളിടത്തെ പരിശ്രമത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ പ്രമാദം സംഭവിക്കുന്നിടത്ത്, വീഴ്ചകൾ സംഭവിക്കുന്നിടത്ത് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം. അത് കേവലം വിവേകം കൊണ്ട് മാത്രമല്ല, അഭ്യാസം കൊണ്ട് ഈ ബുദ്ധ്യാദികളുടെ ചേഷ്ടകളെല്ലാം അവസാനിപ്പിച്ച് അപ്രമാദത്വം അല്ലെങ്കിൽ അപ്രമാദം കൂടെ ഉണ്ടായി. അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്, യോഗിയിൽ പ്രമാദം സംഭവിക്കുന്നില്ല എന്ന്. യോഗിയിൽ പ്രമാദം സംഭവിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മുക്തൻ അല്ലെങ്കിൽ ഒരു യോഗി എങ്ങനെ വ്യവഹാരത്തിൽ വരുന്നു? വ്യവഹരിക്കണമെങ്കിൽ അവിടെ ചിത്തം വേണമെന്ന്. അതിന് യോഗികൾ പറയുന്നത് നിർമ്മാണ ചിത്തം. യോഗി സ്വേച്ഛയ ഇവിടെ അദ്വൈതികൾ പറയും പ്രാരബ്ധമെന്ന്. പ്രാരബ്ധം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നിടത്ത് യോഗി പറയുന്നത് എന്താണ്? ഒരു നിർമ്മാണ ചിത്തത്തെ ഉണ്ടാക്കുന്നു. ആ നിർമ്മാണ ചിത്തത്തെ ആശ്രയിച്ച് യോഗി പ്രവർത്തിക്കുന്നു പ്രമാദമില്ലാതെ. ഒരു ജീവനിൽ അനാദിയായിരുന്ന ആ ചിത്തത്തെ പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു. പക്ഷെ വീണ്ടും പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്വസങ്കല്പം കൊണ്ട് നിർമ്മാണ ചിത്തത്തെ ഉണ്ടാക്കി ആ ചിത്തം കൊണ്ട് പ്രവർത്തിക്കുന്നു. അവിടെ എന്തുകൊണ്ട് പ്രമാദം സംഭവിക്കുന്നില്ല? അത് സ്വേച്ഛാധീനമായതുകൊണ്ട്, താൻ ഇച്ഛിക്കുന്നതേ അവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സ്വേച്ഛയ്ക്ക് വിധേയമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പേരിടുന്നതിന് വന്നത്. അത് രണ്ടും തമ്മിലെ വ്യത്യാസം. പ്രാരബ്ധത്തിൽ സ്വേച്ഛയും പരേച്ഛയും നടക്കും, രണ്ടും നടക്കും. പരേച്ഛയ്ക്കനുസരിച്ചും പ്രവർത്തിച്ചു പോകും. നിർമ്മാണ ചിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന യോഗി അങ്ങനെയല്ല. യോഗിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. യോഗിയുടെ ഇച്ഛയെ അവിടെ അളക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ പ്രമാദം സംഭവിക്കുന്നില്ല എന്നാണ്. ഇവിടെ പ്രമാദം വിധിക്കുകയാണെങ്കിൽ, ശ്രുതി നീ പ്രമാദമില്ലാത്തവനായിരിക്കണമെന്ന് വിധിക്കുകയാണെങ്കിൽ, അത് ആ സാധകാവസ്ഥയിൽ യോഗ പരിശീലന വേളയിൽ പ്രമാദമില്ലാതെ പോകണം എന്നാണ് പറയുന്നത്. അവിടെയും പ്രമാദങ്ങൾ വരാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, യോഗിക്ക് യോഗ പരിശീലനത്തിൽ വ്യവഹാരം സാധ്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വ്യവഹാര മധ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഞാൻ യോഗാഭ്യാസം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസ് ആയിരിക്കും, യോഗമായിരിക്കത്തില്ല. അത് പറ്റും, സർക്കസും ഇതും കൂടെ പറ്റും. യോഗ അതിന്റെ പൂർണ്ണതയിൽ പരിശീലിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ വൃത്തി നിരോധിച്ചുകൊണ്ടേയിരിക്കണം. വൃത്തിയുണ്ടോ വ്യവഹാരമുണ്ടോ? വൃത്തി നിരോധിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം സ്വയം ഇല്ലാതാകും, പിന്നെ വിവരിക്കാൻ സാധ്യമല്ല. ഒരു സാധകൻ പോലും സിദ്ധന്റെ കാര്യം എന്ന് പറയുന്നു, യോഗമാർഗത്തിൽ ശരിയായ യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധകന് പോലും വൃത്തി നിരോധിച്ചിരിക്കുകയാണെങ്കിൽ വ്യവഹാരം തനിയല്ല പ്രത്യക്ഷമാകുന്നു. അങ്ങനെ പരിശീലിക്കുന്ന യോഗികൾ അപൂർവമാണ്. കാരണം ഇന്ന് യോഗം പരിശീലിക്കുന്നുണ്ടെങ്കിൽ ആ യോഗ പരിശീലനത്തോടൊപ്പം തന്നെ യോഗം പ്രചരിപ്പിക്കണം, ശിഷ്യന്മാർ വേണം, യോഗ കോഴ്സുകൾ ക്ലാസുകൾ ഇതെല്ലാം വേണം, യോഗ്യമായിരിക്കണം. ഇതൊന്നും യോഗത്തിലില്ല. യോഗം പരിശീലിക്കുന്നവന് യാതൊരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല. അത് യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് വിപരീതമാണെന്ന്. കാരണം യോഗത്തിൽ വൃത്തികളെ നിരോധിക്കുന്നു, വൃത്തികളെ നിരോധിച്ചാൽ പിന്നെ വ്യവഹാരമില്ല. ഇനി എന്തെങ്കിലും ഒരു വ്യവഹാരമുണ്ടെങ്കിൽ ഒരേ ഒരു വ്യവഹാരമേ നിലനിൽക്കത്തുള്ളൂ, വൃത്തി നിരോധം എന്ന് പറയുന്ന ഒരു വ്യവഹാരം മാത്രമേ യോഗിയിൽ നിലനിൽക്കത്തുള്ളൂ. അവിടെ പരിശ്രമം മുഴുവൻ വൃത്തികളെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അവസ്ഥയിൽ അപ്രമാദം, പ്രമാദം സംഭവിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ശരി, അതാണ് ബുദ്ധ്യാദി ചേഷ്ട ഉപരമാ പ്രാഗേയം. ആ ബുദ്ധ്യാദികളുടെ ചേഷ്ട ഉപരമിക്കുന്നതിന് മുമ്പ് തന്നെ അപ്രമാദം വരികയാണ്. അപ്പൊ നമ്മൾ ആസനം, പ്രാണായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ആ സമയത്തോ? അതെല്ലാം യോഗത്തിന്റെ ഒരു ചെറിയ തുടക്കം മാത്രം. അവിടെ നിന്ന് യോഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതൊന്നും ഇവിടെ പറയുന്ന പതഞ്ജലി മഹർഷി പറയുന്ന യോഗമാണ്. യോഗമാണെങ്കിൽ ആ യോഗത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അവസ്ഥ മാത്രം. അവിടെ നിന്ന് വൃത്തി നിരോധത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളില്ല. അവിടെ ശരീരം നന്നാവാനും മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കാൻ ആവശ്യം അത്രയും അഭ്യാസങ്ങളേ ഉള്ളൂ. അതൊന്നും ഇവിടെ പറയുന്ന യോഗമല്ല. അഷ്ടാംഗ യോഗത്തിന്റെ അംഗങ്ങളൊന്നും തികയാത്ത യോഗമാണ്. യോഗം തന്നെ അഷ്ടാംഗം എന്ന് തന്നെ പറയും. അത് ഒരംഗമായി കഴിഞ്ഞാൽ അത് യോഗമാകത്തില്ല, അത് വികലാംഗ യോഗമാണ്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്, വികലാംഗ യോഗം. അഷ്ടാംഗ യോഗമാണ് ഇവിടെ പറയുന്നത്. അഷ്ടാംഗ യോഗത്തിന്റെ കാര്യമാണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? അപ്രമാദം വിധിക്കുകയാണ്, അത് ശാസ്ത്രം വിധിക്കുകയാണ്. അപ്രമാദം സംഭവിക്കാതിരിക്കണമെന്നുള്ളത്. അപ്പോൾ യോഗിക്ക് സംബന്ധിച്ചിടത്തോളം ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന ഒറ്റ വ്യവഹാരമേ കാണത്തുള്ളൂ. അപ്പോ അയാൾക്ക് ഗുഹയെ തന്നെ അവലംബിക്കേണ്ടി വരും. ഇനി ഈ പറയുന്ന കാര്യം മറ്റൊരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഭാഷകാരം പറയുന്ന, അഥവാ യഥാവ ഇന്ദ്രിയാണാം സ്ഥിരാധാരണ തദാനീമേവ നിരങ്കുശം അപ്രമത്വത്വം ഇത്തിരഹ അമിധീയതി അപ്രമത്വതഥാഭവതി. ഏതൊരു കാര്യത്തിനായാലും ശരി, പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ന്യൂനത വരും. യോഗി ചിത്തവൃത്തി നിരോധത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ യോഗിക്ക് ന്യൂനതകൾ സംഭവിക്കാം, പ്രമാദം സംഭവിക്കാം. അതുകൊണ്ട് അപ്രമാദനായിരിക്കുക എന്ന് പറയുന്നത് അതതിന്റെ പൂർണ്ണതയിൽ എപ്പോ സംഭവിക്കുന്നു അതാണ് പറയുന്നത്. യഥായവ ഇന്ദ്രിയാണാം സ്ഥിരാധാരണം, ഇന്ദ്രിയങ്ങൾക്ക് സ്ഥിരമായ ധാരണ വരുമ്പോൾ, സമാധിയെ പ്രാപിക്കുമ്പോൾ, തദാനീമേവ. അപ്പോ നിരങ്കുശം അപ്രമത്വത്വം, യാതൊരു പഴുതുമില്ലാത്ത അപ്രമത്വത്വം അപ്പോഴേ സംഭവിക്കത്തുള്ളൂ. ഇത്യതഹ, അതുകൊണ്ട് അവിധീയത ഇവിടെ ശ്രുതി പറയുന്നു. വിധിക്കുകയല്ല, സിദ്ധന് വിധിക്കാനൊന്നുമില്ല. നീ അത് ചെയ്യണം, വിധി ചെയ്യണം, നിനക്ക് പ്രമാദമില്ലാത്തവനായിരിക്കണമെന്നും സിദ്ധനോട് വിധിക്കാൻ ശാസ്ത്രവും അപര്യാപ്തമാണ്. ശാസ്ത്രത്തിനുള്ള ശേഷിയില്ല. അങ്ങനെ ഒരു പൂർണ്ണനായ യോഗിയോട് എന്തെങ്കിലും നിർദ്ദേശിക്കാനുള്ള പ്രാപ്തിയൊന്നും ശാസ്ത്രത്തിനില്ല. അത് സാധകന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതിനോട് പറഞ്ഞു വിധീയത എന്നല്ല അഭിധീയത. ആ പരമാർത്ഥത്തെ പറയുകയാണ്. അവിടെ പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ശാസ്ത്രം അതിനെ പ്രതിപാദനം ചെയ്യുകയാണ്. അപ്രമത്ത തഥാഭൂതി, അപ്പൊ പ്രമാദമൊന്നും ഇല്ലാത്തവനായിരിക്കുന്നു. അപ്പൊ പൂർണ്ണതയിൽ എത്തിയവന് പ്രമാദമില്ല. എന്തുകൊണ്ട് പ്രമാദമില്ല? അവിടെ ഇന്ദ്രിയധാരണ പൂർണ്ണമായും കൈവന്നു കഴിഞ്ഞു. യോഗഭാഷയിൽ പറഞ്ഞാൽ അപ്രതിസംക്രമയായി അവന്റെ ബുദ്ധി. ആ ബുദ്ധിയിൽ പിന്നീട് ഇന്ദ്രിയ വ്യാപാരം വിഷയവ്യാപാരം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അവിടെ പൂർണ്ണമായ അപ്രമാദം വരുന്നു മുക്തപുരുഷൻ. ജീവൻ മുക്തനെ കുറിച്ച് പറയുകയാണ്, അവരിൽ പ്രമാദം സംഭവിക്കുന്നില്ല. മറിച്ച് ജീവൻ മുക്തനോട് പറയല്ല നിനക്ക് പ്രമാദം ഉണ്ടാകരുതെന്ന്, അവരിൽ അത് സംഭവിക്കുന്നില്ല എന്നാണ്. ഈ പ്രമാദത്തെക്കുറിച്ച് എന്തുകൊണ്ടിങ്ങനെ പറയുന്നു? കുതഹ, എന്തുകൊണ്ടിങ്ങനെ ഉപദേശിക്കുന്നു? യോഗോ ഹി യസ്മാ പ്രഭവ അപ്യയോ ഉപജന അപായധർമ്മക. യോഗധർമ്മം എന്ന് പറയുന്നതിനും പ്രഭവവും അപ്യയവുമാണ്. യോഗോ ഹി പ്രഭവ അപ്യയോ. പ്രഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപജനം, പൊതുവായി പറഞ്ഞാൽ സൃഷ്ടി. അപ്യയോ എന്ന് പറഞ്ഞാലോ അപായം, നാശം. യോഗത്തിലുമുണ്ട് സൃഷ്ടിയും നാശവും. സൃഷ്ടിപരമായും യോഗം പ്രവർത്തിക്കും, നാശോന്മുഖമായും പ്രവർത്തിക്കും. ഈ യോഗത്തിന്റെ പ്രത്യേകതയാണ്. ഇത്യർത്ഥം, അതാണ് അതിന്റെ താല്പര്യം. അതഹ, അതുകൊണ്ട് അപായ പരിഹാരായ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ഈ അപായത്തെ ഒഴിവാക്കുന്നതിന് പറഞ്ഞല്ലോ യോഗത്തിലുമുണ്ട്. അത് സൃഷ്ടിപരമായും അപായപരമായും നാശപരമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപായത്തെ നാശത്തെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ്? അപ്രമാദ കർത്തവ്യ, അപ്രമാദം ശീലിക്കണം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രമാദമാണ് യോഗത്തിലെ നാശം എന്ന് പറയുന്നത്. വീഴ്ചകൾ സംഭവിച്ചു പോവുക, യോഗത്തിൽ അലംഭാവം വരിക, കൃതാർത്ഥത തോന്നിപ്പോവുക, ചരിതാർത്ഥം തോന്നുക. അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ സംതൃപ്തനാകുക, ഈ ചെയ്യുന്നത് മതി എന്ന് തോന്നിപ്പോവുക. അലംഭാവം, മതി എന്നുള്ള തോന്നുക, അത് തോന്നിപ്പോവുക. വേണ്ടത്ര പരിശ്രമിക്കാതെ തന്നെ, എത്തേണ്ടടുത്ത് എത്തിച്ചേരാതെ തന്നെ എല്ലാം പൂർണ്ണമായെന്നും മതിയായെന്നും തോന്നിപ്പോകും. എന്നാൽ അലംഭാവം, അവിടെ പ്രമാദം സംഭവിക്കും. അത് യോഗത്തിന്റെ അപായമാണ്, നാശമാണ്. അതിന്റെ സൃഷ്ടി പ്രഭവം എന്ന് പറയുന്നത് എന്താണ്? സദാ അതിനെ നിലനിർത്തിക്കൊണ്ടുപോവുക. പരിശീലനം, സാധന, അഭ്യാസം, അതിലലംഭാവമില്ലാതെ നിരന്തരം അതിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നതാണ് പ്രഭവം, അതിന്റെ സൃഷ്ടി എന്ന് പറയുന്നു. അത് യോഗത്തിൽ നിന്നും വിടുന്നില്ല, യോഗ മാർഗത്തിനൊന്നും വ്യതിചലിക്കുന്നില്ല. അത് യോഗത്തിന്റെ ഒരു ധർമ്മമാണ്. അതേ യോഗത്തിൽ തന്നെ അപായം ഇരിപ്പുണ്ട്, അതിന്റെ നാശം ഇരിപ്പുണ്ട്. അന്ധക്കരണം, രാജസ താമസ ഭാവങ്ങളിലേക്ക് പോകുമ്പോൾ യോഗത്തിൽ അപായം സംഭവിക്കുന്നു, യോഗത്തിൽ വീഴ്ച വരുന്നു, എല്ലാം മതി എന്ന് തോന്നിപ്പോകുന്നു, മാർഗത്തെ വിസ്മരിച്ചു പോകുന്നു, വിപരീത ദിശകളിലേക്ക് സഞ്ചരിക്കുന്നു. ഇതൊക്കെയാണ് യോഗത്തിന്റെ അപായം. സ്വാഭാവികമായിട്ടൊക്കെ പ്രമാദങ്ങൾ സംഭവിക്കുന്നു, വീഴ്ചകൾ സംഭവിക്കുന്നു. വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നെ യോഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കില്ല, വീഴ്ചകളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതായത് മുന്നോട്ട് നടക്കുന്ന ഒരാൾ ഒരു കുഴിയിൽ വീണു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നടത്ത അവിടെ അവസാനിച്ചു എന്ന് മാത്രമല്ല, പിന്നെ കുഴിയിൽ നിന്ന് കരകയറുന്നതിനുള്ള പരിശ്രമം കൂടുതൽ വേണ്ടിയിരിക്കുന്നു. വീണ്ടും കാലവിളമ്പം വരുന്നു. യോഗിക്കും അതാണ് ഇവിടെ പറയുന്ന അപായം. യോഗം അപായമുള്ളതാണ്. പരിശ്രമത്തിൽ ന്യൂനത വന്നു കഴിഞ്ഞാൽ പ്രമാദം സംഭവിക്കും. പ്രമാദം സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വീഴ്ച, അവിടെ വലിയ നഷ്ടം വരും, അപായം വരും. യോഗം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, അതിനെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അപ്രമാദം അത് വേണം. നിതാന്തമായ ജാഗ്രതയോടുകൂടി യോഗമാർഗത്തെ പരിശീലിക്കുന്നവരുവിന് മാത്രമേ അതിന് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ. അത് വേണമെന്നാണ് കർത്തവ്യ എന്നാണ് ശ്രുതിയുടെ അഭിപ്രായം. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഒരുവന് നിരന്തരം പ്രമാദങ്ങൾ സംഭവിക്കാം എന്നുള്ള ബോധം വേണം. ആ ബോധത്തോടുകൂടി പരിശ്രമിക്കണം എന്നാണ്. കാരണം അത് യോഗത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. യോഗത്തിന്റെ ധർമ്മമെന്നാണ് പറഞ്ഞത്. സൃഷ്ടിയും നാശവും അതിന്റെ ധർമ്മമാണ്. സൃഷ്ടിപരമായി പ്രവർത്തിക്കുമ്പോൾ യോഗി പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു നമുക്കൊരു സംശയം വരും. ഒരാൾക്ക് ആഗ്രഹമുണ്ട് നേരെ പോകണമെന്ന്, പക്ഷെ അതുപോലെ പോകാൻ കഴിയുന്നില്ല, പരവശനായി അവശനായി പതിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മലപ്പുറം അപായം ഉണ്ടാകുന്നില്ല, അപായം അറിയാതെ സംഭവിച്ചു പോകും. അപ്പൊ അയാൾക്ക് യോഗമാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും വേറൊരു വഴിയില്ല. അഭ്യാസത്തെ തിട്ടപ്പെടുത്തുക എന്നുള്ളതല്ല വേറെ വഴിയില്ല. അഭ്യസിക്കാനും കഴിയുന്നില്ലെങ്കിലോ വീണ്ടും ചോദ്യം. അഭ്യസിക്കാനും കഴിയുന്നില്ല, ആഗ്രഹമുണ്ട്, അഭ്യാസം തുടരുന്നു, പക്ഷെ വീണു പോകുന്നു. അപ്പൊ ആ വീഴ്ചയിൽ നിന്ന് വീഴ്ച ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ വീഴ്ചയിൽ നിന്ന് കരകയറുന്നതിന് ഒരേ ഒരു മാർഗമേ ഇവർ യോഗത്തിൽ നിർദ്ദേശിക്കുന്നുള്ളൂ, നൈരന്തര്യമായ അഭ്യാസം. അതേ നിരന്തരമായ അഭ്യാസം തന്നെ തുടരുക. അവിടെയും ചെറുതി ചോദിക്കും, അഭ്യസിക്കാനും കഴിയുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പണി നോക്കുക. തമാശയായിട്ട് പറഞ്ഞതല്ല, പിന്നെ യോഗമാർഗം നമുക്ക് പറ്റിയതല്ല. മുമ്പും അത് ചർച്ച ചെയ്തിട്ടുണ്ട്.